Ваше горе.
അപസ്മാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും എപ്പിലെപ്സി ഡിവിഷൻ ഹെഡുമായ ഡോക്ടർ ആശാലത രാധാകൃഷ്ണൻ സംസാരിക്കുന്നു.
ലോകമെമ്പാടും മാർച്ച് 26 എല്ലാ വർഷവും അപസ്മാര ദിനം എന്ന പേരിൽ ആചരിക്കപ്പെടുന്നു. ഇന്റർനാഷണൽ ലീഗ് അഗെൻസ്റ്റ് എപ്പിലെപ്സി എന്ന പേരിൽ ഒരു അന്തർദേശീയ സംഘടന അപസ്മാരത്തിന് വേണ്ടിയിട്ടുണ്ട്. അത് ഈ ദിവസത്തിനാണ് പ്രാധാന്യം കൊടുത്ത് എല്ലാ രാജ്യങ്ങളിലും ഇത് ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് പേർപ്പിൾ ഡേ എന്നാണ്. ഇപ്പോൾ അത് വേൾഡ് പേർപ്പിൾ ഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പേർപ്പിളും എപ്പിലെപ്സിയുമായിട്ട് എന്താണ് ബന്ധമെന്ന് പലരും ചോദിക്കാറുണ്ട്. 2008 എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി, കാസിഡി മേഗൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി കാനഡയിൽ ജീവിച്ചിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആ കുട്ടിക്ക് അപസ്മാര രോഗമുണ്ടായിരുന്നു. ആ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിച്ചു കഴിഞ്ഞ് അപസ്മാരമുള്ള വ്യക്തികൾക്ക് സാധാരണ മനുഷ്യരെ പോലെ തന്നെ എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെടാൻ സാധിക്കുമെന്നും സമൂഹത്തിൽ അവർക്ക് അവരുടേതായ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും ആ കുട്ടി ലോകത്തോട് വിളിച്ചു പറയണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും ചേർന്ന് ഇന്റർനാഷണൽ ലീഗ് അഗൈൻസ്റ്റ് എപ്പിലെപ്സി എന്ന് പറയുന്ന ആഗോള സംഘടനയെ സമീപിക്കുകയും ആ സംഘടന ഇത് ഏറ്റെടുക്കുകയും അങ്ങനെയാണ് മാർച്ച് 26 എപ്പിലെപ്സി എന്ന് പറയുന്ന, അതായത് അപസ്മാരം അല്ലെങ്കിൽ ജെന്നി, ചുഴലി എന്നിങ്ങനെ പല നാമധേയങ്ങളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ട് ഈ ദിവസം ആചരിക്കപ്പെടണം എന്ന് തീരുമാനമെടുക്കുന്നത്. ഇനി പർപ്പിൾ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ധാരാളം കാണുന്ന ലാവെൻഡർ എന്ന് പറഞ്ഞിട്ട് പൂക്കളുണ്ട്. ഈ ഒരു പുഷ്പത്തിന്റെ കളർ ആ കുട്ടി ഇതിനു വേണ്ടിയിട്ട് സൂചകമായി തിരഞ്ഞെടുക്കുകയും അങ്ങനെയാണ് ഇത് വേൾഡ് പേർപ്പിൾ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപസ്മാരം ആദ്യം തന്നെ എന്താണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. നോർമലായിട്ടുള്ള ഒരു വ്യക്തി ചില സന്ദർഭങ്ങളിൽ ചില ചേഷ്ടകൾ കാണിക്കുകയും കൈകാലുകൾ ഇട്ടടിക്കുകയും ചെയ്യുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും കണ്ടു കാണും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലച്ചോറിൽ വളരെയധികം കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾക്ക് ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. ആ കോശങ്ങളിൽ ചിലതിന് ചില വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ചില സമയങ്ങളിൽ അതിൻ്റെ പ്രവർത്തന രീതി, അതായത് അതിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി പോലുള്ള വൈദ്യുത തരംഗങ്ങൾ അതുണ്ടാക്കുകയും ആ ഉണ്ടാക്കുന്ന വൈദ്യുത തരംഗങ്ങൾ തലച്ചോറിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ മറ്റുള്ള കോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നതുമാണ് ഇത് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് സാമാന്യമായൊരു ഭാഷയിൽ പറയാം. ഇതിന് പല പല കാരണങ്ങളുണ്ട്. കുട്ടിക്കാലം മുതൽ വളരെ പ്രായമാകുന്നത് വരെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് തുടങ്ങാവുന്നതാണെങ്കിലും കുട്ടികൾക്കും പ്രായമായ ആൾക്കാർക്കുമാണ് ഇത് ധാരാളമായിട്ടും കണ്ടുവരുന്നത്. കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സെൻസ് എപ്പിലെപ്സി. ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും വ്യതിചലിക്കുന്ന, അതിന് അഭാവസന്നി എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടി നോട്ട് എഴുതുകയാണെന്ന് വെച്ചോളൂ. ആ നോട്ട് എഴുത്ത് നിർത്തിയിട്ട് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക, ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ചവയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത് കുട്ടി വേറെ ഏതോ ലോകത്തിലേക്ക് പോയിരിക്കുകയാണ്, പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നാം. ഇതിനെപ്പറ്റി ഒരു അറിവ് മാതാപിതാക്കൾക്കും ചെറുമാർക്കും പൊതുജനത്തിനും ഉള്ളത് നല്ലത് തന്നെയാണ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വടക്കേ ഇന്ത്യ തൊട്ട് നമ്മുടെ നാട് വരെ ഇത് ഭൂതപ്രേത ബാധാദികൾ കൊണ്ടുണ്ടാവുന്നതാണെന്നും, താക്കോല് പിടിപ്പിക്കുക, ചെരുപ്പ് മണപ്പിക്കുക, എന്തെങ്കിലും വൃത്തികെട്ട സാധനങ്ങൾ കൊണ്ടുവന്ന് ആളുടെ മുമ്പിൽ നിർത്തുക, ഇവരെ അടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വികൃതമായ ചില കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും നടന്നു വരുന്നുണ്ട്. ഇതുകൊണ്ട് യാതൊരു കാര്യങ്ങളും നമ്മൾക്ക് നേടാൻ പറ്റില്ല. കുറച്ചുകൂടെ വാർദ്ധക്യത്തിലേക്ക് പോയാൽ പക്ഷാഘാതം, സ്ട്രോക്ക്, മേധാക്ഷയം, അതായത് ഡിമെൻഷ്യ, ട്യൂമറുകൾ, ഇൻഫെക്ഷൻസ്, ഇതൊക്കെ കൊണ്ട് അപസ്മാരം നമ്മൾ കാണാറുണ്ട്. 50 തരം അപസ്മാരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നിനും രോഗനിർണയത്തിന് ശേഷം ഇന്ന മരുന്ന് വേണം എന്ന ഒരു തീരുമാനം നമുക്കിപ്പോൾ ഉണ്ട്. അത് അറിയാവുന്ന ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഒരു സംഘത്തിനെയോ സമീപിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലത്ത് അസുഖം തുടങ്ങുകയാണെന്ന് വെച്ചോളൂ, അപ്പോൾ അവരുടെ പഠനത്തിനെ അത് ബാധിക്കും. പഠനം കഴിഞ്ഞാൽ അവർക്ക് ജോലിയിൽ അവരെ മാറ്റി നിർത്തുക. മൂന്നാമതായി വൈവാഹിക ജീവിതം, അതിനകത്തുനിന്ന് അവരെ മാറ്റി നിർത്തുക. ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ മാത്രം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവരെ എല്ലാത്തിനകത്തുനിന്ന് മാറ്റി നിർത്തേണ്ട ഒരു കാര്യവും നമുക്കില്ല. അവർക്ക് ബാക്കിയുള്ള സമയം സമയത്ത് നമ്മളെപ്പോലെയോ നമ്മളെക്കാളും വളരെ ഉന്നതമായ രീതിയിലോ പ്രവർത്തിക്കാൻ കാര്യക്ഷമതയുള്ള ആൾക്കാരാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരാളെ കാണുന്നു, അയാൾ താഴെ കിടക്കുന്നു. ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലത്തെ അപസ്മാരമാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അപസ്മാരമാകാം. അപ്പോൾ ചെയ്യേണ്ട കാര്യം അവരുടെ ചുറ്റും കൂടി നിന്ന് അവർക്ക് വായുസഞ്ചാരം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അവരെ പിടിച്ച് തിരിച്ചു കടത്തുക, അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അവരുടെ വായിലേക്ക് ഭക്ഷണം കടച്ചു കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. ആ സമയത്ത് അവരുടെ വളരെ ടൈറ്റായിട്ട് ഇട്ടിരിക്കുന്ന ഉടുപ്പുകളോ അതൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. പിന്നെ ഒരു വശം ചരിച്ച് കിടത്തുക. അവർക്കൊരു വായുസഞ്ചാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ നടത്തി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇവർ സാധാരണ ഇതിനകത്ത് നിന്നും പുറത്തേക്ക് വരും. രണ്ട് മിനിറ്റാണ് ഒരു പ്രാവശ്യം അപസ്മാരം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത്. അതായത് അത്രയും സമയം കഴിഞ്ഞാൽ അവർ നോർമലാകും. ഇനി അഥവാ അവർ നോർമലായില്ലെങ്കിൽ അവർക്ക് ഉറക്കത്തിലേക്ക് വഴുതി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ശല്യപ്പെടുത്താതിരിക്കുക, അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുക. തുടരെ തുടരെ അപസ്മാരം വരുന്നത് വളരെ വളരെ വിരളമായിട്ട് കാണുന്നൊരവസ്ഥയാണ്. സാധാരണ വൈവാഹിക ജീവിതത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തകരാറൊന്നുമില്ല. മരുന്നുകൾ ഫലിച്ചില്ല എന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയയും ചെയ്യാൻ പറ്റുന്ന സെന്ററുകൾ ധാരാളമുണ്ട്. സാധാരണ മറ്റുള്ള രോഗങ്ങളെ പോലെ തന്നെ കരുതുക. കുട്ടിക്കാലത്ത് കാണുന്ന ഒരു ചെറിയ തരത്തിലുള്ള അപസ്മാരമുണ്ട്. പനി വരുമ്പോൾ ചിലപ്പോൾ ജന്നി വരുന്നത് ഫെബ്രൈൽ സീഷർ എന്ന് പറയും. അതായത് പനി വരുന്ന അവസരത്തിൽ നമ്മുടെ തലച്ചോറ് വളരെ സെൻസിറ്റീവ് ആണ്. ടെമ്പറേച്ചർ കൂടുന്ന ഒരവസ്ഥയിൽ അത് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഫെബ്രൈൽ സീഷർ വരും. ഫെബ്രൈൽ സീഷർ വന്നതുകൊണ്ട് യാതൊന്നും സംഭവിക്കാനില്ല. ഇനി സംഭവിച്ചാൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ ഇതും നമുക്കുണ്ട്. 100 പേർക്ക് ഫെബ്രൈൽ സീഷർ വന്നാൽ അവർക്ക് 10 to 20 വരെയോ അല്ലെങ്കിൽ 10 to 30 വരെയുള്ള കുട്ടികൾക്ക് ആ ഗ്രൂപ്പിൽ നിന്നും ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു 20 വയസ്സിനോടനുബന്ധിച്ച് ഒരു പ്രത്യേക തരം അപസ്മാരം ഉണ്ടാവാറുണ്ട്. ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നാണ് അതിന് പറയുന്നത്. ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് രോഗിക്ക് അറിയാൻ പറ്റും എനിക്കിത് വരാൻ പോവുകയാണ്. കാരണമില്ലാതെ ഭയം വരിക, വയറ്റിന്റെ ഉൾഭാഗത്തു നിന്ന് മുകളിലേക്ക് എന്തോ കയറി വരുന്നവരെ, പുളിച്ചു തട്ടുന്ന പോലെ, നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നുക. ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പോയി കാണില്ല അവിടെ, പക്ഷേ ആ സ്ഥലത്ത് നമ്മൾ എപ്പോഴോ പോയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരാം. മണമുണ്ടാക്കുന്ന ഒരു വസ്തു ചുറ്റിനും ഇല്ലെങ്കിൽ പോലും മണങ്ങൾ ഉണ്ടാവുന്നതായിട്ട് വരാം. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അപ്പോൾ ഉള്ള ആ ഒരു ബോധം പോകുന്നു. ബോധം പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവർ താഴേക്ക് വീഴുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഒരു വ്യക്തത കാണില്ല. അപ്പം ഇത് മരുന്നുകൾ കൊണ്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു താക്കോൽ ദ്വാരാ ശസ്ത്രക്രിയ കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ മരുന്നുകൾ നിർത്താമോ എന്നുള്ള ചോദ്യം വരും. മാറ്റാൻ പറ്റും. ഒരു അപസ്മാരം കണ്ടുപിടിച്ചു, മരുന്നുകൾ തുടങ്ങുന്നു. എത്ര നാൾ ഡോക്ടർ ഞങ്ങൾ ഈ മരുന്നുകൾ കഴിക്കണം? ഏകദേശം ഒരു ഉത്തരം പറയുകയാണെങ്കിൽ 2 വർഷത്തോളം മരുന്നുകൾ കഴിച്ച് അസുഖം വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയും, അതായത് തലച്ചോറിന്റെ ഗ്രാഫ്, EEG എന്ന് പറയുന്ന ഒരു ഗ്രാഫ് എടുത്ത് ഒരു സ്കാനും എടുത്ത ശേഷം അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 2 വർഷത്തോളം അസുഖം വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ അപസ്മാരത്തിന്റെ മരുന്നുകൾ ഓരോന്നായി കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ സാധിച്ചേക്കും. ആയുർവേദമല്ലാത്ത എല്ലാം അല്ലെങ്കിൽ ഹോമിയോ അല്ലാത്ത എല്ലാ മരുന്നുകൾക്കും പാർശ്വഫലങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കുമുള്ള ഒരു ധാരണയാണ്. ഒരളവ് വരെ ഒന്നുമില്ല എന്ന് പറയാൻ നമുക്കും പറ്റില്ല. കുറച്ചു നേരം കൂടെ ഉറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് വാക്കുകൾ കിട്ടാതിരിക്കുക, ചിലർക്ക് ചെറിയ മുടി കൊഴിച്ചിൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ എല്ലാ മരുന്നുകൾക്കും ഒന്നുമില്ല. ഇപ്പോൾ ഉപയോഗത്തിലിരിക്കുന്ന മരുന്നുകളിൽ ഒരു 90% മരുന്നുകൾക്കും പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഇത് കിഡ്നിയെ ബാധിക്കുമോ ഡോക്ടർ, ലിവറിനെ ബാധിക്കുമോ ഡോക്ടർ, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചോദ്യങ്ങളാണ്. ഇതൊന്നും ബാധിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ പറ്റും. പിന്നെ പാലൂട്ടുന്ന കാര്യം, പ്രസവിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടുമ്പോൾ ഈ മരുന്നുകളെല്ലാം ഈ പാലിൽ കൂടെ അങ്ങോട്ട് പോകാമോ എന്നുള്ളൊരു ചോദ്യം, അതിൻ്റെ ഉത്തരവും ഇല്ല എന്നാണ്. വളരെ വളരെ ചെറിയൊരംശം മാത്രമേ ഇതിൽ കൂടെ പോവുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ മൂത്രത്തിൽ കൂടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൽ കൂടെയോ ആണ് ഇത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് കുഞ്ഞിന് യാതൊരു പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല.
അപസ്മാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും എപ്പിലെപ്സി ഡിവിഷൻ ഹെഡുമായ ഡോക്ടർ ആശാലത രാധാകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.